மலையாளம் எனக்கு புரியலனாலும் பாதி நிச்சயம் எனக்கு புரிந்தது.
மலையாளம் எனக்கு மனசிலாகலெங்கிலும் பகுதி எனக்கு மனசிலாய்.
என்னுடைய இருதயத்திலும் இப்பொழுது உங்களை உற்சாகப்படுத்துவதற்கு வார்த்தை இருக்கிறது.
എന്റെ ഹൃദയത്തിലും നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നതിനായിട്ട് ചില വാക്കുകളുണ്ട്.
ജെയിംസ് ചാപ്റ്റർ 1:25
യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 25-ാം വാക്യം.
One who looks intently at the perfect law, the law of liberty.
സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി.
And abides by it, not having become a forgetful hearer, but an effectual doer. This man shall be blessed in what he does.
അങ്ങനെ ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവൻ, അവൻ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും.
സഹോദരർ പേശുന്നതെല്ലാം നാൻ കേട്ടപ്പോൾ അവരുടെ ഭാരം നാം കേൾക്കുന്നവരായി മാത്രം ഇരിക്കക്കൂടാത്, ചെയ്യണം, മുഴുവതും നമ്മളെ ഒപ്പുകൊടുക്കണം, കടപിടിക്കണം എന്ന് അവരുടെ ഭാരത്തെ പാർത്ത.
സഹോദരന്മാർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയത്തിലെ ഭാരം നാം കേൾക്കുന്നവർ മാത്രമായി ഇരിക്കരുത്, നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നാം നമ്മെ തന്നെ സമർപ്പിച്ച് അത് ചെയ്യുന്നവരായിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കി.
യാക്കോബ് യാരെന്ന് നിങ്ങൾക്ക് തരും?
യാക്കോബ് ആരാണ് എന്ന് നിങ്ങൾക്കറിയാം.
യാക്കോബ് അപ്പോസ്തലനല്ല, അതായത് പേതുരു യാക്കോബ് യോവാൻ അന്ത അപ്പോസ്തലനല്ല. ഇത് എഴുതുന്നവർ യേശു ക്രിസ്തുവിനുടേ ഉടൻ പിറന്ന ഇളയ സഹോദരൻ യാക്കോബ്.
പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്ന് വിവരിക്കുന്ന ആ യാക്കോബല്ല, യേശു ക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബാണ് ഈ ലേഖനം എഴുതിയത്.
അവർ തന്നെ ഇന്ന നിരൂപത്തെ എഴുതുന്ന
യാക്കോബാണ് ഈ ലേഖനം എഴുതിയത്.
അവർ ഇന്ന വാർത്തയെ പയൻപെടുത്തുകിടാർ, ദ ലാ ഓഫ് ലിബർട്ടി.
ഈ യാക്കോബ് ഉപയോഗിക്കുന്ന ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം.
ഇന്ത ലാ ഓഫ് ലിബർട്ടി, വിടുതല പ്രമാണം, ഇത് ഇവർ ഒരുവർ മാത്രം താൻ കയ്യപ്പിടിക്കുന്നത്.
സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം എന്ന ഈ പ്രയോഗം ഈ യാക്കോബ് ഒരാൾ മാത്രമാണ് നമ്മൾ ഈ പ്രയോഗം പ്രയോഗിച്ചിരിക്കുന്നത് നാം കാണുന്നത്.
ഞാൻ ഇത് ധ്യാനിച്ചപ്പോൾ ഏ ഇവർക്ക് മാത്രം ഇപ്പം ഒരു വാർത്ത വിടുതല പ്രമാണം എന്ന് ചൊല്ലുകാർ, ഇത് എന്ത് പ്രമാണം,
ഇതെന്താണ് ഈ യാക്കോബ് മാത്രം ഇങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രമാണം എന്നിങ്ങനെ പറയുന്നത്, ഇത് എന്തൊരു ന്യായപ്രമാണമാണിത്, എന്തൊരു പ്രമാണമാണിത്?
ആവിയൻ പ്രമാണം, പരിശുദ്ധ ആവിയാനവർ കൊടുക്കുന്ന പ്രമാണം എല്ലാം നമുക്ക് തരും.
ആത്മാവിന്റെ കൽപ്പന, ആത്മാവിന്റെ പ്രമാണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ ബോധിപ്പിക്കുന്ന, നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അത് നമുക്കറിയാം.
പുതു ഉടൻപടിക്ക് എന്നാൽ ആവിയൻ പ്രമാണം, എഴുത്തല്ല.
പുതിയ നിയമം എന്ന് പറയുന്നത് അത് എഴുത്തിലൂടെയുള്ള എഴുതപ്പെട്ട നിയമമല്ല, അത് ആത്മാവ് നമ്മെ ബോധിപ്പിക്കുന്ന കാര്യങ്ങളാണ്.
എന്നാൽ ഇന്ന യാക്കോബ് ഏൻ ഇന്ന പുതു വാർത്തയെ വിടുതല പ്രമാണം എന്ന് ചൊല്ലുകാരോ ധ്യാനത്തേൻ?
എന്നാൽ എന്തുകൊണ്ടാണ് യാക്കോബ് ഇങ്ങനെയൊരു പുതിയ പ്രയോഗം, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത്?
അപ്പോ എനിക്ക് പളിച്ചുകൊണ്ട് വിളങ്ങുന്നത്,
പെട്ടെന്നാണ് എനിക്ക് എന്റെ ഒരു കാര്യം മനസ്സിലായത്,
യേശുവെ 30 വർഷം പാർത്ത ഇന്ന മനിതൻ,
യേശു ക്രിസ്തുവിനെ 30 വർഷം അടുത്ത് നിന്ന് കണ്ട ഈ വ്യക്തി,
3.5 വർഷമല്ല, പറയുന്നത് 30 വർഷം പാർത്ത മനുഷ്യൻ,
30 വർഷമെങ്കിലും യേശുവിനെ അടുത്ത് കണ്ട ഈ വ്യക്തി,
യേശു വാഴ്ന്ന വാഴ്ക്കയെ പാർത്ത മനുഷ്യൻ,
യേശുവിന്റെ ജീവിതത്തെ കണ്ട ഈ വ്യക്തി,
യേശു എവ്വളവ് വിടുതലയായി ഒരു വാഴ്ക്ക വാഴ്ന്നാർ എന്ന് പാർത്ത മനുഷ്യൻ,
യേശു ക്രിസ്തു എത്ര സ്വാതന്ത്ര്യത്തോടുകൂടെയാണ് ഈ ജീവിതം ജീവിച്ചത് എന്ന് കണ്ട് അടുത്തറിഞ്ഞ യാക്കോബ്.
ഇപ്പൊ പരിശുദ്ധ ആവിയെ പെറ്റു രക്ഷിക്കപ്പെട്ട് ഇപ്പോൾ സഭയ്ക്ക് ഊഴിയക്കാരനായി ഇരിക്കുന്ന ഇന്ന മനുഷ്യൻ,
പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഇപ്പോൾ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഈ യേശുവിന്റെ സഹോദരനായ യാക്കോബ്,
നമ്മെ ഉത്സാഹപ്പെടുത്തുമ്പോഴേക്ക് അവർ ചൊല്ലുകിற പദം ആവിയൻ പ്രമാണം, വിടുതല പ്രമാണം.
ഈ യാക്കോബ് നമ്മെ ഉത്സാഹിപ്പിക്കാനായിട്ട് നമ്മോട് പറയുന്നത് ആത്മാവിന്റെ പ്രമാണം, അത് സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണമാണ്.
യേശു അപ്പടി ഒരു വിടുതലയാണ് വാഴ്ക്കയായി വാഴ്ന്നാർ,
യേശു ക്രിസ്തു അപ്രകാരം സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതമാണ് യേശു ക്രിസ്തു ജീവിച്ചത്.
അല്ലത് പരിശുദ്ധ ആവിയാനവർ യേശുവെ നടക്കുന്നത് പോലെ നാമും നടത്തപ്പെട വേണ്ടും എന്ന് ചൊല്ലുകാർ.
അല്ലെങ്കിൽ യാക്കോബ് ഇപ്രകാരം പറയുന്നു, പരിശുദ്ധാത്മാവ് യേശുവിനെ എപ്രകാരം നടത്തിയോ അപ്രകാരം പരിശുദ്ധാത്മാവ് നമ്മെയും നടത്തും.
நாம எல்லாரும் புத்திமதி சொல்லுகிறதுலே நாம் ரொம்ப எக்ஸ்பர்ட் ஸ்பெஷலிஸ்டா தான் இருக்கிறோம்.
நாம் எப்பவும் மற்றவர்களுக்கு ஆலோசனை பண்ணி கொடுக்கும் வளரே சமர்த்தரம்.
நான் என்னுடைய வீட்டிலே எல்லாரையும் உட்கார வச்சு ஒரு அரை மணி நேரம் நான் அவர்களுக்கு புத்தி சொல்லணும்னு சொன்னா அது எவ்வளவு கஷ்டம் எனக்கு தெரியும்.
என் வீட்டில் அரை மணிக்கூர் எல்லாரையும் இருத்தி அவரோடு எந்தெங்கிலும் ஆலோசனைகளொக்கெ பரையணமெங்கில் அது எத்தனை பிரயாசகரமானு எனக்கறியாம்.
அல்லது சபையில ஒரு 40 நிமிஷம் முக்கால் மணி நேரம் போர் அடிக்காமல் பேசுறது எவ்வளவு கஷ்டம் எனக்கு தெரியும்.
சபையில் முக்கால் மணிக்கூர் மற்றவர்களுக்கு போரிங் இல்லாத ரீதியில் மற்றவரை முஷிப்பிக்காது சம்சாரிக்கிறது எத்தனை பிரயாசமானு எனக்கறியாம்.
இப்ப நாம் காலையில் கேட்டோம் மலை பிரசங்க வார்த்தைகளை ஆண்டவர் வந்து எவ்வளவு பொறுப்பாய் மோசையை போல பணத்திலிருந்து பிதாவினிடத்திலிருந்து ஒரு புது உடன்படிக்கையின் வாழ்க்கையை எப்படி போதித்தார் என்று பார்த்தோம்.
நம்ம ராவில கிரி பிரபாஷணத்தில் யேசு கிறிஸ்து எங்கனையான தெய்வத்தில் பிராபிச்சு வசனங்களை பிரசங்கிச்சது என் நாம் சிரிச்சு.
ஆனால் இந்த யாக்கோபு சொல்லுகிறார், நான் இயேசுவை பார்த்தேன், அவர் பரிசுத்தாவியினால் நிறைந்து வாழ்ந்த வாழ்க்கையை பார்த்தேன், அவர் பின்பற்றின பிரமாணம் என்னையும் நம்மையும் விடுவிக்கும் என்று சொல்லுகிறார்.
யாக்கோபு அவன் இங்கனையான பரையுது, நான் இயேசுவோடு கூட ஜீவிச்சு, இயேசுவினே ஞான் கண்டு, യേശുവിനെ സ്വാതന്ത്ര്യം ഉള്ളവനാക്കി ഈ ലോകത്തിൽ ജീവിച്ച ആ സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണം ഞാൻ കണ്ടു, ആ സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണം നിങ്ങളെയും അത് വിടുവിക്കുവാൻ കഴിയും.
യേശുവിനുടേ മലൈപ്രസംഗ വാർത്തകളെ കൂടെ എപ്പടി എഴുതിയിരിക്കുന്നത് എന്ന് പാരുങ്ങൾ.
യേശുക്രിസ്തുവിന്റെ ഗിരി പ്രഭാഷണം അതുപോലും എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക.
മത്തായിയോ 5-ാം അധ്യായം
എഴുതിയ സുവിശേഷം 5-ാം അധ്യായം
முதல் வசனம்
ஒன்றாம் வாக்கியம்.
He saw the multitudes, he went up on the mountain and after he sat down his disciples came to him.
அவன் புருஷாரத்தை கண்டபோல் மலமேல் கயறி அவன் இருந்த சேஷம் சிஷ்யன்மார் அடுக்கில் வந்து.
இப்போ கேள்வி, மலைப்பிரசங்கத்தை யாரெல்லாம் கேட்டார்கள்?
நான் நீங்களோட சோதி ஜோதிக்கட்டே, ஈ மலைப்பிரசங்கம் ஈ கிரி பிரபாஷணம் ஆருக்கான கேட்டது?
சீஷர்களா, திரளான ஜனங்களா, அல்லது இரண்டு பேருமா?
ஈ ഗിരി പ്രഭാഷണം കേട്ടത് ശിഷ്യന്മാരാണോ അതോ പുരുഷാരമാണോ അല്ലെങ്കിൽ രണ്ടുപേരാണോ?
നിങ്ങൾ
എന്ത് പറയുന്നു?
ചില പേർ സ്വല്ലുവാ, ഇല്ല അവർ മലയ്ക്ക് പോനാറ് ശീശ്വരങ്ങളെ വരവഴിച്ച് ശീശ്വരങ്ങൾക്ക് താൻ ബോധിച്ചാറേ ജനങ്ങൾ അങ്ങ് യാരും ഇല്ലെന്ന് നിങ്ങൾ നനച്ചിട്ടിരിക്കാം.
ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചത് ചിലർ ഇങ്ങനെയാണ് പറയുന്നത്, യേശു ക്രിസ്തു ശിഷ്യന്മാരെ മലയിലേക്ക് മുകളിലേക്ക് വിളിച്ചു, അവിടെ ശിഷ്യന്മാരോട് യേശുക്രിസ്തു സംസാരിച്ചു, അവിടെ പുരുഷന്മാർ മറ്റ് ആളുകൾ ആരും ഇല്ലായിരുന്നു എന്ന് ചിലർ പറയാറുണ്ട്.
സന്ദേഹം ഇരുന്നാ 8-ാം അധ്യായത്തിലേക്ക് വാങ്ങ.
നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ 8-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക.
മലൈപ്രസംഗം മുടിഞ്ഞിരിച്ച്,
ഈ ഗിരി പ്രഭാഷണം തീർന്നു കഴിഞ്ഞു.
എന്നെ റെക്കോർഡ് പണിയിരിക്കും 1-ാം വസനം.
ഇവിടെ 8-ാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്?
When he had come down from the mountain, great multitudes followed him.
അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു.
അപ്പോ എനിക്ക് പഠിച്ചിന് ഒരു വിഷയം വഴങ്ങുന്നത്,
അപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ഇപ്രകാരം മനസ്സിലാകുന്നു,
അങ്ങേ മലൈപ്രസംഗം ആരംഭിക്കുമ്പോൾ ശിഷ്യരും തിരളാന ജനങ്ങളും ഇരുന്നാർകൾ.
ഗിരി പ്രഭാഷണം ആരംഭിക്കുമ്പോൾ അവിടെ ശിഷ്യന്മാരും പുരുഷാരവും അവിടെ ഉണ്ടായിരുന്നു.
അങ്ങേ അവർ ശിഷ്യർക്ക് പൊറുപ്പായി അനേക വിഷയങ്ങളെ ബോധിത്താർ.
അവിടെ ശിഷ്യന്മാരോട് വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ പല കാര്യങ്ങൾ യേശുക്രിസ്തു അവരോട് സംസാരിച്ചു.
എന്നാൽ പ്രസംഗം മുടിഞ്ഞ പിറകെ അവർ മലയിലിരുന്ന് ഇറങ്ങിയപ്പോൾ,
പ്രസംഗം കഴിഞ്ഞ് പ്രഭാഷണം കഴിഞ്ഞ് യേശുക്രിസ്തു മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ,
അങ്ങേ തിരളാന ജനങ്ങൾ അവരെ പിൻപറ്റുന്ന ശിഷ്യരായി മാറിവിട്ടാർ. ഹല്ലേലൂയ.
അവിടെ ഹല്ലേലൂയ, വളരെ പരിഷ്കാരം അവനെ പിൻപറ്റുന്ന ശിഷ്യരായി മാറി അവനെ അനുഗമിച്ചു.
ഇതുതാണ് വിടുതലൈ പ്രമാണം. യാക്കോബ് യേശുവിനിടത്തിൽ പാർത്ത യേശുവിനുടേ വാർത്തകൾ ജനങ്ങളെ വിടുതലയാക്കിട്ട് മലൈപ്രസംഗത്തെ കേട്ട അനേക ജനങ്ങൾ യേശുവെ പിൻപറ്റുമ്പോഴേക്ക് ശിഷ്യരായി വന്നുവിട്ടാറ്.
ഇതാണ് സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണം. ഈ ഗിരി പ്രഭാഷണം കേട്ട്, ഗിരി പ്രഭാഷണത്തിലെ ഓരോ വാക്യങ്ങളും കേട്ട ശേഷം പുരുഷാരം കേട്ട പുരുഷാരം പലരും അവനെ പിൻപറ്റി.
അർമ്മയാന സഹോദര സഹോദരികളെ,
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
നാം വീട്ടിലെയാണാലും സഭയിലാണാലും നാം പിറരെ ബോധിക്കുമ്പോഴും അല്ലെങ്കിൽ പിറരെ നടത്തുമ്പോഴും നാമും വിടുതലയായി പിറരെയും വിടുവിക്ക വേണ്ടും.
പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം വീട്ടിലാണെങ്കിലും സഭയിലാണെങ്കിലും മറ്റുള്ളവർക്ക് നാം ഉപദേശം നൽകി മറ്റുള്ളവരെ നാം സഹായിക്കുമ്പോൾ നാം പറയുന്ന വാക്കുകൾ നമുക്കും മറ്റുള്ളവർക്കും അത് സ്വാതന്ത്ര്യം നൽകുന്ന വാക്കുകളായിരിക്കണം.
യേശു അപ്പടിതാ ഇരുന്ന
യേശു ക്രിസ്തു അങ്ങനെയായിരുന്നു. യേശു
ക്രിസ്തു ഒരു പേരെ പുതു പേരെ ചൂട്ടുകാർ
ആ ഒരു ജീവിതത്തെ കണ്ട യാക്കോബ് ആ ഒരു ജീവിതത്തിന് മറ്റൊരു പേര് ഒരു പുതിയ പേരാണ് നൽകുന്നത്.
വിടുതലെ പ്രമാണം എന്ന്
സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണം.
ശരി, ഇപ്പൊ തുമ്പ യാക്കോബ് വാങ്ങ,
നമുക്ക് തിരിച്ച് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമുക്ക് പോവാം.
നമ്മുടെ പ്രശ്ന എന്നാ, നാം എതിലാവത് ഒരു നീതിയെ ചെയ്തോ സൊന്നാ നാം അത് വീട്ടിലെയോ സഭയിലെയോ അത് ഒരു പെരിയ നീതിയായി നാം അത് വലിയുരുത്തി പ്രസംഗിപ്പോ.
നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നാം വീട്ടിലോ സഭയിലോ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒരു നീതിയായ കാര്യം ചെയ്താൽ അതിനെ നാം വലുതാക്കി നാം അതിനെക്കുറിച്ച് പ്രസംഗിക്കും.
അനേക വിഷയങ്ങളിലെ നാം വീക്കർപ്പോ,
നാം പല കാര്യങ്ങളിൽ നാം ബലഹീനരായിരിക്കും.
ആനാൽ നാം എതിനെ ശരിയാക്കുമോ അതെ നാം വലിയ മറ്റുള്ളവർക്ക് ആണിത്തരമായി പ്രസംഗിപ്പോ.
നാം ഏതൊക്കെ കാര്യങ്ങളിൽ നാം ശരിയായി ചെയ്യുന്നു എന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ വളരെ ശക്തിയോടെ നാം മറ്റുള്ളവരോട് ഘോഷിക്കുന്നു.
ഇങ്ങ യാക്കോബ് രണ്ടാം അധികാരം,
യാക്കോബ് രണ്ടാം അധ്യായം
രണ്ടാമത് മുറേ ഇന്ത ലാ ഓഫ് ലിബർട്ടിങ്ങിറ വാർത്തയെ യാക്കോബ് കൈയാളുകിറ
സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണം എന്ന ഈ പ്രയോഗം രണ്ടാം പ്രാവശ്യം യാക്കോബ് ഉപയോഗിക്കുന്നത് രണ്ടാം അധ്യായത്തിലാണ്.
അത് എപ്പടി പ്രയോഗം പണുകാർ പാരുങ്ങൾ,
അത് എങ്ങനെയാണ് യാക്കോബ് പ്രയോഗിക്കുന്നത് ശ്രദ്ധിക്കുക.
യാക്കോബ് രണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട്,
പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ. ഒരു ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായിത്തീരുന്നു. വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്യരുത് എന്നും കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നതായി തീർന്നു. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തിൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും.
നാം കേട്ടല്ല പാപം ഒരു പെരിയ വട്ടം,
നാം കേട്ടല്ലോ പാപം എന്ന് പറയുന്നത് ഒരു വലിയ വൃത്തമാണ്.
അതിലെ ഏതോ ഒരു പാപത്തെ നാം ജയിച്ചതിനാലേ അല്ലെ ചെയ്യാത്തതിനാലേ നാം അതെ മറ്റവുകളെ ന്യായം തീർത്ത് ഇപ്പടി ഇരിക്കൂടാതെ എന്ത് നാം അവരുടെ ന്യായം തീർക്കുന്ന അപായത്തിലുള്ളാകണം.
ഈ വലിയ വൃത്തത്തിൽ ഏതെങ്കിലും ഒരു പാപം നാം ചെയ്യുന്നില്ല എങ്കിൽ നാം വലിയവരായി എന്നുള്ള ബോധ്യത്തോടുകൂടെ മറ്റുള്ളവരെ മറ്റുള്ളവർ ചെയ്യുന്ന പാപങ്ങളെ കണ്ട് അവരെ ന്യായം തീർക്കുന്നവരായി അവരെ വിധിക്കുന്നവരായി നാം മാറരുത്.
ഇങ്ങേ യാക്കോബ്
ഇവിടെ യാക്കോബ് പറയുന്നു
അടുത്ത വസനം പതിമൂന്നാം വസനത്തിൽ
പതിമൂന്നാം വാക്യം ശ്രദ്ധിക്കുക.
Judgment will be merciless to the one who has shown no mercy. Mercy triumphs over judgment.
കരുണ കാണിക്കാത്തവന് കരുണ ഇല്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു.
നാം പിറരെ ന്യായം തീർക്കാമൽ ഇരിക്കണോ പിറരെ ഉത്സാഹപ്പെടുത്തണം സന്നാ നാം എന്നാ ചെയ്യണം.
മറ്റുള്ളവരെ വിധിക്കാതെ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കണം എങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്?
നാൻ യേശുവെ പാർക്കണം. യേശു എപ്പടി ഇരുന്നാർ, യേശു എപ്പടി ബോധിത്തിരുപ്പാർ, അപ്പേതാ നാനും ഇരിക്കണോ.
ഞാൻ യേശുവിനെ നോക്കണം. യേശു എങ്ങനെ ജീവിച്ചു, യേശു എങ്ങനെയാണ് മറ്റുള്ളവരോട് ഉപദേശിച്ചത്, അത് ഞാൻ ശ്രദ്ധിക്കണം.
മറ്റുള്ളവരിടത്തിലെ ഏതാവത് കുറയെ കണ്ടാൽ സഭയിലെ വീട്ടിലെ അവരുടെ കുറയെ നാം പെരിതായി പാർക്കാമൽ അവരുടെ ന്യായം തീർക്കുമ്പടി അവർക്ക് അതെ ചൂട്ടിക്കാണിക്കാമൽ.
മറ്റുള്ളവരുടെ കുറവുകളെ വീട്ടിലും സഭയിലും ഞാൻ കാണുമ്പോൾ അവരെ ചെറുതാക്കി അവരെ വിധിച്ച് അവരെ കുറ്റം വിധിക്കാതെ
ഇറക്കമായി നാനും എത്തനെയോ വിഷയങ്ങളിലെ നാൻ കുറയുള്ളവൻ തവറുകവൻ എന്ന് ഇറക്കമായി അവരെ പാർക്ക വേണ്ട.
അവരോട് കരുണയുള്ളവരായി ഞാനും എത്രയോ കാര്യങ്ങളിൽ ഞാനും തെറ്റുന്നവനാണ് എന്നുള്ള ബോധ്യത്തോടെ കരുണയോടെ ഈ തെറ്റ് ചെയ്യുന്നവരെ കാണുവാനായിട്ട് ഉള്ള ഒരു ഹൃദയം നമുക്കുണ്ടാവണം.
നാൻ പാർത്തിരിക്കേൻ, നാൻ കാലയിലെ ഇപ്പൊ എഴുമ്പിവിടുകേൻ, അധികം തൂക്കം വരല വയസ്സായിട്ട് നനക്കേൻ.
ഞാൻ എന്റെ ജീവിതത്തിൽ കാണുന്നു ഇപ്പോ വെളുപ്പിനെ ഞാൻ എഴുന്നേൽക്കും, അധികം നേരം കിടന്നുറങ്ങാനായിട്ട് പറ്റുന്നില്ല, ചിന്തിക്കുന്നു.
ഞാൻ എഴുമ്പോ എല്ലാരുമേ തൂങ്ങിക്കിട്ട് ഇരിക്കാങ്ക, മനേവി പിള്ളേകളെല്ലാം ആൾക്കൊരിടത്തിലെ നെമ്മതിയാ തൂങ്ങിക്കിട്ട് ഇരിക്കാങ്ക.
ഞാൻ എഴുന്നേറ്റ് രാവിലെ വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോ ഭാര്യയും മക്കളും ഒക്കെ നല്ല സമാധാനത്തോടെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അവരിറങ്ങുന്നു.
ഇപ്പൊ എനിക്ക് എപ്പോഴും തോന്നും,
ഉടനെ എനിക്ക് എന്താണ് എന്റെ മനസ്സിൽ തോന്നുന്നത്,
ഞാൻ അതികാലയിലെ എഴുമ്പുകിറവൻ ഏൻ എന്നോട് എല്ലാരും ചേർന്ന് എഴുമ്പോ എല്ലാം എഴുമ്പ് എഴുമ്പിച്ചാവും മണ്ണ്.
ഞാനിങ്ങനെ വെളുപ്പിനെ എഴുന്നേൽക്കുന്ന പത്തനായ മനുഷ്യൻ നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ ഉറങ്ങുന്നത്, എല്ലാം എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്.
മറ്റവരുടെ ഈ ന്യായം തീർക്കുന്നു,
മറ്റുള്ളവരെ വിധിക്കുന്നു.
നീ അധികമാക്കും,
നീ വളരെയധികം നീ കിടന്നുറങ്ങുന്നു.
ഇത് അവർക്ക് ഉത്സാഹമായി ഉത്സാഹത്തെ കൊടുക്കുമോ,
ഇത് അവരെ ഏതെങ്കിലും വിധത്തിൽ അവരെ ഉത്സാഹിപ്പിക്കുമോ? ഇത്
യേശു ഇപ്പടി ചെയ്തിരുപ്പാറാ,
യേശു ക്രിസ്തു ഇങ്ങനെ ചെയ്തിരിക്കുമോ?
அவரை பார்த்தோம் சொன்னா அவர் அவர் திடீர்னு மறைஞ்சு போயிருவார். ஜெபம் பண்ணோம்னா அவர் எங்கேயாவது போயிருவார், தேடி வருவார். அவர் எங்க போனாருன்னா அவர் ஜெபம் பண்ண போயிருப்பார். ஏ நான் ஜெபம் பண்ண போறேன், எல்லாரும் வாங்க வாங்கன்னு எல்லாம் இழுத்துட்டு போயிருக்க மாட்டார்.
யேசு கிறிஸ்து பிரார்த்திக்கானாயிட்டு போகும்போ പെട്ടെന്ന് യേശുക്രിസ്തുവിനെ കാണില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്തിലേക്ക് യേശുക്രിസ്തു പോയി മറഞ്ഞ് യേശുക്രിസ്തു പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാനായിട്ട് യേശുക്രിസ്തു പോകുന്ന ഉടനെ വന്നാട്ടെ 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 എല്ലാവരും വന്നാട്ടെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് യേശുക്രിസ്തു പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു.
യേശു വിടുതലൈ പ്രമാണത്തെ കൈക്കൊണ്ട്,
യേശുക്രിസ്തു സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണമാണ്.
അവരെ നടത്തിയ ആവിയാനവർ അവരെ വിടുവിത്താർ, അനേകരെ വിടുവിത്താർ.
യേശുക്രിസ്തുവിനെ നടത്തിയ ആത്മാവ് യേശുക്രിസ്തുവിന് സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം നൽകി, ആ സ്വാതന്ത്ര്യമുള്ള ജീവിതം യേശുക്രിസ്തു മറ്റുള്ളവർക്കും നൽകി.
ഇത് യാക്കോബ് യേശുവിനിടത്തിൽ പാർത്തതിനാലേ ധൈര്യമായി ബുദ്ധി സൊല്ലുകാർ.
ഇത് യേശുക്രിസ്തുവിന് അടുത്ത് വളരെ അടുത്ത് കണ്ടതുകൊണ്ട് ധൈര്യത്തോടെ യാക്കോബ് ഈ ആലോചന നമ്മോടും പങ്കുവയ്ക്കും.
എപ്പാ നീ കൊല ചെയ്യാതവനായിരിക്കലാം, ആ ഉപചാരം ചെയ്യുന്നവനാ, എന്താ നീ കുറ്റവാളി തന്നെ.
പ്രിയപ്പെട്ട അങ്ങനെ നീ കൊല ചെയ്യുന്നില്ല, പക്ഷെ നീ വ്യഭിചാരം ചെയ്യുന്നെങ്കിൽ നീ കുറ്റവാളി തന്നെയല്ലേ.
ഞാൻ യേശുവിനിടത്തിൽ പാർത്ത വിടുതലൈ പ്രമാണം എന്നെ തരുമാ, അവർ ഒരു പാവവും ചെയ്യാതവർ, ഒരു തവറും ചെയ്യാതവർ ഇറക്കമായി എന്നെ പാർത്ത.
എന്നാൽ ഞാൻ യേശു ക്രിസ്തുവിൽ കണ്ട സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണം എന്താണെന്ന് അറിയാമോ? ഒരു പാപം പോലും ചെയ്യാത്ത അവൻ എന്നോട് കരുണയോടെ ഇടപെടുന്നു, അവൻ കരുണയോടെ എന്നെ നോക്കുന്നു.
അപ്പുറം അവിടെ നാലാം അധികാരത്തിക്ക് വാങ്ങ,
നാലാം അധ്യായത്തിലേക്ക്.
സഭയിലിരുന്ന പ്രശ്നങ്ങളെ എന്റെ യാക്കോബ് അപ്പടിതാ പാത്ത.
സഭയിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും യാക്കോബ് അങ്ങനെയാണ് കണ്ടത്.
പതിനൊന്നാം വചനം,
നാലാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം. സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. നിങ്ങൾ കണ്ടോ,
തുമ്പവും യാക്കോബ് സഭയ്ക്ക് ചൊല്ലുകിറ ബുദ്ധിമതി, ഡു നോട്ട് സ്പീക്ക് അഗൈൻസ്റ്റ് വൺ അനദർ ബ്രദർ.
വീണ്ടും യാക്കോബ് സഭയ്ക്ക് ചൊല്ലും, സഭയോട് പറയുന്ന ആലോചന, സഹോദരന്മാരെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യരുത്.
നാം വീട്ടിലെയോ സഭയിലെയോ ഉള്ള പ്രശ്നം എന്നാ, നാം ഒരുവർ ന്യായം തീർക്കുന്നു.
വീട്ടിലും സഭയിലും നമുക്കുള്ള പ്രശ്നം നാം അന്യോന്യം ന്യായം തീർക്കുന്നു, അന്യോന്യം നാം വിധിക്കുന്നു, അന്യോന്യം ദുഷിക്കുന്നു.
പുരുഷൻ നാൻ കാലയിലെ എഴുതിട്ടാ നീ സ്വമ്പേരി തൂഞ്ചിക്കിട്ടേ ഇരിക്കുന്ന പൊണ്ടാട്ടിയെ നാൻ ന്യായം തീർക്കേ.
ഭർത്താവ് ഭാര്യയോട് ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റു, നീ ഒരു മടിച്ചി, നീ കിടന്ന് ഉറങ്ങുന്നു എന്ന് പറഞ്ഞ് ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു.
മനവി ശിക്ഷണമായി ചെലവഴിക്കലണ്ട, നീ ഊതാരി, നീ പുരുഷൻ ശരിയില്ല, അവട്ടെ ജ്ഞാനമില്ല, നീ ചെലവാളി എന്ന് പുരുഷനെ കുറ്റപ്പെടുത്തുക.
വളരെ ശ്രദ്ധയോടെ കണക്ക് കൂട്ടി ചെലവഴിക്കുന്ന ഭാര്യ ഭർത്താവിന്റെ അടുത്ത് നീ ഒരു അങ്ങൊരു ധാരാളിയാണ്, വളരെ ധാരാളിത്തോടെ ചെലവഴിക്കുന്നതിനാണെന്ന് പറഞ്ഞ് ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു.
ഏതാതൊരു വിധത്തിലെ സഭയിലെ നാം ഒരു നീതിയെ ചെയ്തിരുന്നാൽ അതിലെ ബലവാങ്ങളായി നിന്നുകൊണ്ട് മറ്റവരുടെ നാം ന്യായം തീർക്കുന്നു.
സഭയിലെ ഏതെങ്കിലും ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്താൽ ആ ചെയ്ത കാര്യത്തിലൂടെ ഒരു ബലം ഉള്ളവനായി എഴുന്നേറ്റ് നിന്ന് മറ്റുള്ളവരെ വിധിക്കുന്നു.
ഇന്നും കൂടെ യാക്കോബ് മുടിക്കലങ്ങ, ഇന്നും അവർക്ക് ഭാരമിരിക്ക്.
ഇത്രയും പറഞ്ഞ് യാക്കോബ് അവസാനിപ്പിച്ചിട്ടില്ല സഹോദരന്മാരെ. യാക്കോബിന്റെ ഹൃദയത്തിലെ ഭാരം വീണ്ടും അവശേഷിക്കുക.
യാക്കോബ് ഐന്താം അധികാരം ഒൻപതാം വസനം,
യാക്കോബ് അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം.
Do not complain, brother, against one another.
സഹോദരന്മാരെ, ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കുവാൻ.
That you yourselves may not be judged.
നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കുവാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്.
നമ്മുടെ പ്രശ്നം നാം പിറരെ ന്യായം തീർക്കുന്നു.
നമ്മുടെ പ്രശ്നം എന്താണ്? നാം മറ്റുള്ളവരെ വിധിക്കുന്നവരാണ്.
ഓ കോൺഫറൻസിക്ക് നാം മൂന്ന് നാൾ മാടാ ഉടക്കിനെ, ആനാ ഇവർ വന്നിട്ട് പോയിട്ടാ.
ഞാനിതാ കോൺഫറൻസിന് മൂന്ന് ദിവസമായി ഒരു കാളയെ പോലെ ഞാൻ പണിപ്പെടുകയാണ്, അധ്വാനിക്കുകയാണ്. ഇതാ അവര് അദ്ദേഹം അവരൊക്കെ വന്നിട്ടങ്ങ് പോയി.
നാം എതിലെ വലിമയായിരിക്കോമോ അതിലെ നാൻ ശരിയായിരിക്കേൻ, എന്നെപ്പോൾ മറ്റവർ ഇല്ല എന്ന് നാം പിള്ളേരെ ന്യായം തീർക്കുന്നു.
ഏതെങ്കിലും കാര്യം ഒരു ശരിയായി ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഞാൻ ഒരു ബലം പ്രാപിച്ച് ഞാൻ വലിയവനാണ്, മറ്റുള്ളവർ അത് ശരിയായി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവരെ കുറ്റം വിധിക്കുന്നു.
നാം എല്ലാവരും ദേവനക്ക് തേവേ,
നാം എല്ലാവരും ദൈവത്തിന് ആവശ്യമുള്ളവർ.
നമ്മ എല്ലാവർക്കും ദേവൻ കൃപകളെ വരങ്ങളെ പകർന്നു കൊടുത്തിരിക്കുന്നു.
നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ കൃപാവരങ്ങൾ അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്.
നാം ക്രിസ്തുവെ പാർത്ത് വിടുതലൈ പ്രമാണത്തെ കൈക്കൊള്ളണം.
ക്രിസ്തുവിനെ, യേശു ക്രിസ്തുവിനെ നോക്കി ഈ സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണം നാം സ്വീകരിക്കണം.
അവർ അവളെ നീണ്ട മലപ്രസംഗത്തെ പ്രസംഗിച്ച പിറകു അനേകരുടെ അവരെ പിൻപറ്റുംപടിക്ക് അവരോടെ കൂടെ വന്നാൽ.
ഇത്രയും നീണ്ട ഗിരിപ്രഭാഷണത്തിന് ശേഷം, ഗിരിപ്രഭാഷണം ചെയ്ത ശേഷം പുരുഷാരം പലരും യേശുവിനെ പിൻപറ്റി എന്ന് നാം വായിക്കുന്നു.
ഇത് എനിക്ക് സവാലായിരിക്കുന്നത്,
ഇതെനിക്കൊരു വെല്ലുവിളിയാണ്.
എന്നുടേ വാർത്തകളെ കേട്ട പിറക്ക് അപ്പാട ഒരു വഴിയാ ഉക്കാന്നിട്ടാരിയാ അപ്പം ഒരു റിലാക്സേഷൻ വരക്കൂടാ. അരുമയാണ് വാർത്ത, ഇന്നും കൊഞ്ചം പേസമാട്ടാറാ എന്ന് ഇരിക്ക വേണ്ട.
എന്റെ പ്രസംഗം കേട്ട്, എന്റെ വാക്കുകളെ കേട്ട് ഞാൻ നിർത്തിയ ഉടനെ അയ്യോ സമാധാനമായി അദ്ദേഹം നിർത്തിയല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം കുറച്ച് സമയം കൂടെ അദ്ദേഹം സംസാരിച്ചിരുന്നെങ്കിൽ ഓ എന്റെ ഹൃദയത്തിന് അതൊരു വെല്ലുവിളിയാണല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവം മറ്റുള്ളവർക്കുണ്ടാകണം.
അപ്പം നമ്മുടെ വാഴ്ക്കയും നമ്മുടെ ഊഴിയും ഇരിക്കണം. ഒരേ ഒരു പ്രമാണത്തെ താൻ ഇങ്ങനെ അവർ വലിയുറുത്തുക.
നമ്മുടെ ജീവിതവും നമ്മുടെ ശുശ്രൂഷയും അപ്രകാരമായിരിക്കണമെങ്കിൽ ഒറ്റ കാര്യം, ഒരേ ഒരു കാര്യമാണ് യാക്കോബ് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നത്,
ആറ്റിറ്റ്യൂഡ്,
നമ്മുടെ മനോഭാവം.
പിറരെ കുറ്റപ്പെടുത്താതെ, കുറൈ സൊല്ലാതെ, ആക്കിനേക്കുള്ളാക തീർക്കാതെ ആശീർവദിക്കുന്ന ശരിയാണ് ആറ്റിറ്റ്യൂഡ്.
മറ്റുള്ളവരെ കുറ്റം വിധിക്കാതെ, അവരെ ചെറിയവരെന്ന് കാണിക്കുവാൻ ശ്രമിക്കാതെ, അവരെ ന്യായം തീർക്കാതെ, അവരെ അനുഗ്രഹിക്കുന്ന നല്ല ഒരു മനോഭാവം.
നാ എന്ന പ്രയാസപ്പെട്ടാണ്, നാ എപ്പി ഉണ്മയുള്ളവനായിരുന്ന എല്ലാവർക്കും എല്ലാരെയും ന്യായം തീർക്കുന്ന ആണ്ടവർ വാസപ്പടിയിലേ നിൽക്കുക.
ഞാൻ എത്ര അധ്വാനിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ഇത്രമാത്രം ഞാൻ സത്യസന്ധനായി ഞാൻ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതുകൊണ്ട് അതിലെന്താണ് ഇത്ര കാര്യം ഇരിക്കുന്നത്? എല്ലാവരെയും വിധിക്കുന്ന കർത്താവ്, എല്ലാവരെയും വിധിക്കുന്നത് കർത്താവാണ്. ആ കർത്താവ് വാതിൽപ്പടിയിൽ നിൽക്കുന്നു.
ദയവായി നാം എല്ലാവരും നമ്മെ രക്ഷിക്കുന്ന വേദ വാർത്തയെ, യാക്കോബിനുടേ നിരൂപത്തെ നാം ശാന്തമായി ഏറ്റുകൊള്ളും. ആമേൻ.
നമ്മെ രക്ഷിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ ദൈവവചനത്തെ, യാക്കോബിന്റെ ലേഖനത്തിലുള്ള ഈ ദൈവവചനത്തെ നമുക്ക് സൗമ്യതയോടെ ഏറ്റുകൊള്ളാം. ആമേൻ.